എല്ലാം കൊണ്ടും നീതിമാനാകുന്നു എന്ന തോന്നൽ ഒരാൾക്കുണ്ടാകുമ്പോൾ ആരോടും ദൈവത്തോടു പോലും വാദിച്ച് വിജയിക്കുവാൻ ശ്രമിക്കും. കണ്ണാടിയിൽ മുഖം നോക്കാതെ മുഖത്തിരിക്കുന്ന അഴുക്ക് ചൂണ്ടിക്കാണിച്ച ഒരാളോട് വാദിച്ച് ജയിക്കുവാൻ ശ്രമിക്കുന്നത് പോലെ ആകുന്നു ഈ പറഞ്ഞ സ്വഭാവം. തങ്ങൾ മുഖത്ത് തപ്പി നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല, അഴുക്ക് പുരളുവാനുള്ള സാധ്യതകളും കാണുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം മറ്റൊരാൾക്ക് കാണുവാൻ കഴിയുന്ന ബലഹീനത എനിക്ക് കാണുവാൻ കഴിയുമോ? അതിന് ഞാൻ എൻ്റെ മുഖം കണ്ണാടിയിൽ കാണണം. ദൈവവചനത്തിലൂടെ നമ്മുടെ ജീവിതത്തെ കാണാത്തിടത്തോളം നാം സ്വയനീതിയിൽ വീർത്തു വീർത്തു പൊട്ടുകയല്ലാതെ നന്നാകുകയില്ല, ഒരിക്കലും നന്നാകുകയില്ല. ദൈവത്തോടു പോലും വാദിച്ച് ജയിക്കുവാനുള്ള തത്രപ്പാടിലാകുന്നു അനേകരും. ദൈവഭക്തൻ എന്ന് ദൈവം പോലും സാക്ഷ്യം പറഞ്ഞ ഇയ്യോബിൻ്റെ അനുഭവം ഇതായിരുന്നു. തൻ്റെ സ്നേഹിതരുടെ ആരോപണങ്ങൾക്ക് മറുപടി കൊടുക്കുമ്പോൾ ഇയ്യോബ് പറഞ്ഞത്, ഞാൻ എൻ്റെ നടപ്പ് അവൻ്റെ മുൻപാകെ തെളിയിക്കുമെന്നത്രേ. ഒരു മനുഷ്യനും ദൈവം മുൻപാകെ നീതിമാനാകെയില്ല എന്നുള്ള വലിയ സത്യം ദൈവത്തിൽ നിന്നും മനസ്സിലാക്കാതെ ഇയ്യോബ് സംസാരിക്കുന്നു എന്ന് തോന്നുന്നു. ഏതായാലും ഇയ്യോബിന് അവൻ്റെ സ്ഥിതി ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ്. ശാരീരികമായും മാനസികമായും ഭയങ്കരമായ വേദനയിലൂടെ പോയിക്കൊണ്ടിരുന്ന ഇയ്യോബിന് ഒരു സഹായമായിരിക്കാമായിരുന്ന സ്നേഹിതർ ക്രൂരമായ വാക്കുകളാൽ ഇയ്യോബിനെ കുറ്റപ്പെടുത്തി, ആശ്വസിപ്പിക്കുവാൻ വന്നവർ വ്യസനിപ്പിക്കുവാൻ തുടങ്ങി. ഇയ്യോബിൻ്റെ പാപം കാരണമാകുന്നു അവൻ ഈ കഷ്ടപ്പാടുകൾ എല്ലാം വന്നിരിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞത്. അതല്ലാതെ ഇത്ര വലിയ കഷ്ടത്തിന് വേറൊരു വഴിയും അവർ കാണുന്നില്ല. ഇത് സർവശക്തന്റെ ശിക്ഷയാണ്. ഇയ്യോബ് പുറമേ ഭക്തനാണെങ്കിലും ഏതോ വലിയ രഹസ്യ പാപം അവൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് സ്നേഹിതർ ഉറച്ചു വിശ്വസിച്ചു. തങ്ങൾക്ക് കിട്ടാവുന്ന വാക്കുകൾ കൊണ്ടൊക്കെ അവർ ഇയ്യോബിനെ കുത്തി കുത്തി നോവിച്ചു. മൂന്നു പേരും ഒരു വട്ടം തങ്ങൾക്ക് പറയുവാനുള്ളത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇയ്യോബ് വളരെ ദീർഘമായ ഒരു മറുപടി നൽകുന്നതാണ് നാം ചിന്തിക്കുവാൻ ആരംഭിച്ചത്. ഇയ്യോബിൻ്റെ പുസ്തകം 13 അധ്യായം വരെ നാം പഠിച്ചു കഴിഞ്ഞിരുന്നല്ലോ. ഇന്ന് 14-ഉം 15-ഉം അധ്യായങ്ങൾ നമുക്ക് നോക്കാം. 14-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അതിൻ്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നു, സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസ്സുള്ളവനും കഷ്ടസമ്പൂർണനുമാകുന്നു. ഇതിനേക്കാൾ വാസ്തവമായിട്ടുള്ളത് എന്താണ്? കഷ്ടത എന്നത് മനുഷ്യവർഗത്തിൻ്റെ പൊതുവായുള്ള ഒരു കാര്യമാകുന്നു. നമുക്കെല്ലാവർക്കും കഷ്ടതയുണ്ട്. എലീഫസ് പറഞ്ഞതുപോലെ തീപ്പൊരി ഉയരെ പറക്കും പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. മനുഷ്യകുലം മൊത്തം അറിയുന്ന ഒരു ഭാഷയാണ് കഷ്ടത എന്നത്. 2-ാം വാക്യം, അവൻ പൂ പോലെ വിടർന്ന് പൊഴിഞ്ഞു പോകുന്നു, നിലനിൽക്കാതെ നിഴൽ പോലെ ഓടിപ്പോകുന്നു. മരണം ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതാകുന്നു എന്ന് ഇയ്യോബ് പറയുന്നു. നാം ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെടേണ്ടവരാകുന്നു. ജീവിതം ഒരു നിഴൽ പോലെ മാത്രമാണ്. സൂര്യൻ അസ്തമിക്കുമ്പോൾ നിഴലിന് എന്ത് സംഭവിക്കുന്നു? അത് പോയിരിക്കും. അതുപോലെയാണ് മനുഷ്യൻ. 3-ാം വാക്യത്തിൽ, അവൻ്റെ നേരെയോ തൃക്കണ്ണ് മിഴിക്കുന്നത്, എന്നെയോ നീ ന്യായവിസ്താരത്തിലേക്ക് വരുത്തുന്നത്. പൊഴിഞ്ഞു പോകുന്ന ഒരു പൂ പോലെയോ മറഞ്ഞു പോകുന്ന ഒരു നിഴൽ പോലെയോ ആകുന്നു എൻ്റെ ജീവൻ. എന്നിട്ടും ദൈവം എന്നെ കാണുന്നു, എന്നോട് ഇടപെടുന്നു, അവൻ എന്നെ വിശേഷതയുള്ളവനായി കണക്കാക്കുന്നു. 4-ാം വാക്യം, അശുദ്ധനിൽ നിന്ന് ജനിച്ച വിശുദ്ധനുണ്ടോ? ഒരുത്തനുമില്ല. എന്നിട്ട് അവൻ വലിയൊരു സത്യം പറയുവാൻ തുടങ്ങുന്നു, നാം എല്ലാം പാപികളായിട്ടാണ് ജനിച്ചത്. ദാവീദ് പറഞ്ഞു, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. 51-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യം. നമ്മിൽ ഓരോരുത്തർക്കും പാപിയായ പിതാവും പാപിയായ മാതാവും ഉണ്ടായിരിക്കെ നാം എങ്ങനെ പാപമില്ലാത്തവരായിരിക്കും? അശുദ്ധമായതിൽ നിന്നും വിശുദ്ധമായ ഒന്ന് ഉൽപ്പാദിപ്പിക്കുവാൻ നമുക്ക് കഴിയില്ല. അത് സാർവലൗകിക നിയമമാണ്. 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത്, അവൻ്റെ ജീവകാലത്തിന് അവധിയുണ്ടല്ലോ, അവൻ്റെ മാംസങ്ങളുടെ എണ്ണം നിന്റെ പക്കൽ അവന് ലംഘിച്ചു കൂടാത്ത അതിർ നീ വച്ചിരിക്കുന്നു. താൻ എപ്പോഴും മരണനിഴലിൽ തന്നെയാണെന്നത്രേ ഇയ്യോബ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിന് സമയം നിശ്ചയിച്ചിരിക്കുന്നു. 7 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു, ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും, അത് ഇളക്കൊമ്പുകൾ വിടാതിരിക്കയില്ല, അതിൻ്റെ വേർ നിലത്ത് പഴകിയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും, ഒരു തൈ പോലെ തളിർവിടും. പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു, മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവനെവിടെ? ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ മഹാനായിരുന്നിരിക്കും, വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത് പ്രശസ്തനായി വന്നിരിക്കും. എല്ലാവരും പുകഴ്ത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ദിവസം അവൻ പോയി എന്ന് കേൾക്കും. എവിടെയാണവൻ? അവിടെയും ഇവിടെയും അവൻ്റെ കുറെ ജ്ഞാപക സ്തംഭങ്ങൾ പണിതു എന്ന് വന്നേക്കാം. അവൻ്റെ പേരിലുള്ള ചില റോഡുകൾ ഉണ്ടായേക്കാം. അതൊക്കെ കൊണ്ട് എന്താണ് പ്രയോജനം? ഇനിയും ഇയ്യോബിന്റെ വിശ്വാസം കാണിക്കുന്ന ഒരു വലിയ കാര്യം ഇവിടെ വെളിപ്പെടുത്തുന്നു. 14-15 വാക്യങ്ങളിൽ, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? എന്നാൽ എനിക്ക് മാറ്റം വരുവോളം എൻ്റെ യുദ്ധകാലമൊക്കെയും കാത്തിരിക്കാമായിരുന്നു. നീ വിളിക്കും, ഞാൻ നിന്നോട് ഉത്തരം പറയും, നിന്റെ കൈവേലയോട് നിനക്ക് താല്പര്യമുണ്ടാകും. എന്നും ഇത് മനുഷ്യനൊരു വലിയ പ്രശ്നമായിരുന്നിട്ടുണ്ട്. ഒരു മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? അതെ, മരണത്തിന് പോലും ദൈവം ഇയ്യോബിനെ വിളിക്കുമെന്ന് ഇയ്യോബിൻ അറിയാമായിരുന്നു. അവൻ ആ വിളിക്ക് ഉത്തരം നൽകുകയും ചെയ്യും. ആരൂപത്തിൽ പറഞ്ഞാൽ, നമ്മുടെ മരണത്തോടുകൂടി ദൈവം നാമുമായുള്ള സകല ഇടപാടുകളും നിർത്തിയെന്ന് കരുതരുത്. മരണം എല്ലാറ്റിൻ്റെയും അവസാനമല്ല. 19-25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ ഇയ്യോബ് പറയുന്നതായി നാം കാണുന്നത്, 19-25 എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ത്വക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായി ദൈവത്തെ കാണും. ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണ് അവനെ കാണും. എൻ്റെ അന്തരംഗം എൻ്റെ ഉള്ളിൽ ക്ഷയിച്ചിരിക്കുന്നു. ഇയ്യോബ് വളരെയധികം പ്രത്യാശയോടെ, വളരെയധികം ഉറപ്പോടെ പറയുന്ന വാക്കുകൾ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇയ്യോബ് ഇത്രയും നീണ്ട ഒരു പ്രസ്താവനയൊക്കെ നടത്തിയതിന് ശേഷം വീണ്ടും എലീഫസ് തൻ്റെ സംവാദം ആരംഭിക്കുകയാണ്. ഇത് 2-ാമത്തെ പ്രാവശ്യമാണ് എലീഫസ് സംസാരിക്കുവാൻ തുടങ്ങുന്നത്. 15-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. അതിന് തേമാന്യനായ എലീഫസ് ഉത്തരം പറഞ്ഞു തന്നാൽ, ജ്ഞാനിയായവൻ വ്യർത്ഥ ജ്ഞാനം പ്രസ്താവിക്കുമോ? അവൻ കിഴക്കൻ കാറ്റുകൊണ്ട് വയറുനിറയ്ക്കുമോ? അവൻ പ്രയോജനമില്ലാത്ത വാക്കുകളാലും ഉപകാരമില്ലാത്ത മൊഴികളാലും തർക്കിക്കുമോ? അതെ അതെ, അവർ വാക്കുകൾ കൊണ്ട് ശരിക്കും പയറ്റുകയാണ്. ബുദ്ധിപരമായ ഒരു അഭ്യാസമാണല്ലോ ഇവിടെ കാണുന്നത്. എലീഫസ് പറയുന്നത്, ഇയ്യോബേ, നീ വാസ്തവത്തിൽ കാറ്റടിക്കുന്നത് പോലെ ആകുന്നു. പാഴ്വാക്കുകളാണ് നീ സംസാരിച്ചു കൂട്ടുന്നത്. അവൻ ഇയ്യോബിനെ സഹായിക്കുകയല്ല എന്ന് വീണ്ടും കാണാവുന്നതാണ്. വാസ്തവത്തിൽ അവൻ ഇയ്യോബിനെ ആക്രമിക്കുകയാണ്. അങ്ങനെ ഇയ്യോബിനെ തകർത്തു. അവനെല്ലാം ഏറ്റുപറയണമെന്നത്ര എലീഫസ് ആഗ്രഹിക്കുന്നത്. ഇയ്യോബിനെ പോലെ വലിയ കഷ്ടത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയോട് ഇടപെടേണ്ട വിധം വാസ്തവത്തിൽ ഇതുപോലെയല്ല. ഇതല്പം കടന്ന പ്രയോഗം തന്നെയാണ്. 4-5 വാക്യങ്ങളിൽ നാം കാണുന്നത്, 4-ാം വാക്യം, നീ ഭക്തി വിടിഞ്ഞ് ദൈവസന്നിധിയിലെ ധ്യാനം മുടക്കിക്കളയുന്നു. നിന്റെ അകൃത്യം നിന്റെ വായെ പഠിപ്പിക്കുന്നു. ഉപായികളുടെ നാവ് നീ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാനല്ല, നിന്റെ സ്വന്തം വായ് നിന്നെ കുറ്റം വിധിക്കുന്നു. നിന്റെ അധരങ്ങൾ തന്നെ നിന്റെ നേരെ സാക്ഷീകരിക്കുന്നു. എലീഫസ് പറയുന്നത്, ഇയ്യോബ് അവനെ തന്നെ കുറ്റപ്പെടുത്തുന്നവൻ ആകുന്നു എന്നാണ്. അവൻ വാസ്തവത്തിൽ ഇയ്യോബിൻ്റെ പിൻപെ കൂടിയിരിക്കുകയാണ്. അവനെ വിടുന്ന ലക്ഷണമില്ല. എന്തെല്ലാം പറഞ്ഞാണ് കുറ്റപ്പെടുത്തുന്നതെന്ന് ശ്രദ്ധിച്ചാലും, നീയോ ആദ്യം ജനിച്ച മനുഷ്യൻ, ഗിരികൾക്കും മുൻപേ നീ പിറന്നുവോ? നിനക്ക് ഏതാണ്ടൊക്കെ അറിയാവുന്നതുപോലെയാണല്ലോ ഇയ്യോബെ നീ സംസാരിക്കുന്നത്. 8-9 വാക്യങ്ങളിൽ, നീ ദൈവത്തിൻ്റെ മന്ത്രിസഭയിൽ കൂടിയിട്ടുണ്ടോ? ജ്ഞാനത്തെ നീ കുത്തക പിടിച്ചിരിക്കുന്നുവോ? ഞങ്ങൾ അറിയാത്തതായി നീ എന്തറിയുന്നു? ഞങ്ങൾക്ക് വശമില്ലാത്തതായി എന്തൊന്ന് നീ ഗ്രഹിച്ചിരിക്കുന്നു? വീണ്ടും അവൻ തെറ്റായ ഒരു ചുറ്റുപാടിൽ നിന്നുകൊണ്ടാണ് തർക്കിക്കുന്നത്. ഇയ്യോബിനെ ഒരു മോശമായ വെളിച്ചത്തിൽ കൊണ്ടുവരുവാനാണ് എലീഫസിന്റെ ശ്രമം. ഒരു വലിയ കുറവും വലിയ ആവശ്യവുമുള്ള വ്യക്തിയാണ് ഇയ്യോബ് എന്ന് ഇയ്യോബിന് തോന്നത്തക്ക ഒരു സ്ഥാനത്ത് എലീഫസ് ഇയ്യോബിനെ കൊണ്ടുവരുന്നില്ല. തൻ്റെ സ്നേഹിതന്മാർ എന്ന് പറയുന്ന ഇവരിൽ നിന്നും ഇയ്യോബിന് യാതൊരു ആശ്വാസവും ലഭിക്കുന്നില്ല. അവർ അവനെ കുറ്റപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. 10-ാം വാക്യത്തിൽ, ഞങ്ങളുടെ ഇടയിൽ നരച്ചവരും വൃദ്ധന്മാരുമുണ്ട്, നിന്റെ അപ്പനേക്കാൾ പ്രായം ചെന്നവർ തന്നെ. ഇയ്യോബിനേക്കാൾ ഏറെ തങ്ങൾക്കുള്ള പക്വതയുടെ കാര്യം പറഞ്ഞ് എലീഫസ് തന്നെയും തൻ്റെ സ്നേഹിതരെയും സംരക്ഷിക്കുന്നു, ന്യായീകരിക്കുന്നു. അവൻ പറയുന്നത്, ജ്ഞാനം അവൻ്റെ വശത്താകുന്നു എന്നാണ്, അല്ലാതെ ഇയ്യോബിൻ്റെ വശത്തല്ല എന്നത്രേ. ഇതത്രേ അവൻ്റെ ഇവിടുത്തെ വാദം. 14-ാം വാക്യത്തിൽ നാം കാണുന്നത്, മർത്യൻ ശുദ്ധിമാനായിരിക്കുന്നത് എങ്ങനെ? സ്ത്രീ പ്രസവിച്ചവൻ നീതിമാനായിരിക്കുന്നത് എങ്ങനെ? എല്ലാ മനുഷ്യരും പാപികളാകുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. അത് അംഗീകരിക്കുന്നതിന് പ്രയാസമില്ല. എന്നാൽ എലീഫസും അവൻ്റെ സ്നേഹിതന്മാരും പറയുന്നത് ഈയോ ഏതോ ഭയങ്കര പാപം ചെയ്തിട്ടുള്ളതിനാലാണ് അവൻ ഈ കഷ്ടതയിൽ കൂടി കടന്നു പോകുന്നത് എന്നത്രേ. അവനത് പുറത്തു കൊണ്ടുവന്ന് ഏറ്റു പറയണം അത്രേ. അവരുടെ മുൻവിധി വളരെയാണ്. മുൻവിധിയോട് കൂടിയ ചിന്തയെ പിന്താങ്ങുവാനുള്ള പ്രസ്താവനകളാണ് ഈ സ്നേഹിതർ ഓരോരുത്തരും നടത്തുന്നത്. കേൾക്കുമ്പോൾ അവർ പറയുന്നത് വാസ്തവമാണ്, എന്നാൽ അതിൻ്റെ പിൻപിലെ ഉദ്ദേശം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. 15 വാക്യത്തിൽ നാം വായിക്കുന്നത്, തൻ്റെ വിശുദ്ധന്മാരിലും അവന് വിശ്വാസമില്ലല്ലോ, സ്വർഗവും തൃക്കണ്ണിന് നിർമ്മലമല്ല. അവൻ സ്വർഗത്തെക്കുറിച്ച് പറയുന്നതും വാസ്തവമാണ്. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ അവൻ മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുവാൻ മാത്രമല്ല മരിച്ചത്, പിന്നെയോ അവൻ്റെ പ്ലാൻ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകേണ്ടതുണ്ട്. കാരണം അവിടുന്ന് നമ്മെ രക്ഷിച്ചു. സ്വർഗവും തൃക്കണ്ണിന് നിർമ്മലമല്ല എന്നുള്ളത് സത്യമാണ്. 16 വാക്യത്തിൽ, പിന്നെ മ്ലേച്ഛതയും വഷളത്വവും ഉള്ളവനായി വെള്ളം പോലെ അകൃത്യം കുടിക്കുന്ന മനുഷ്യൻ എങ്ങനെ? അതും സത്യമായ പ്രസ്താവനയാണ്. സ്വർഗവും അഴുക്കുള്ളതായി വീണ്ടെടുപ്പ് ആവശ്യമുള്ളതാണെങ്കിൽ മനുഷ്യന് എത്രയധികം വീണ്ടെടുപ്പാണ് ആവശ്യമായിരിക്കുന്നത്? ഇത് വാസ്തവമാണെങ്കിൽ തന്നെ ഇത് ഇയ്യോബിനോ അവൻ്റെ അവസ്ഥയ്ക്കോ പ്രത്യേകമായി ചേരുന്നതൊന്നുമല്ല. മറ്റെല്ലാ മനുഷ്യർക്കും വേണ്ടതുപോലെ മാത്രം ഇയ്യോബിനും വേണം. ഇവിടെ ഇയ്യോബിനെ കുറ്റപ്പെടുത്തുവാൻ മാത്രമാണ് ശ്രമിക്കുന്നത്. 20-ഉം 21-ഉം വാക്യങ്ങളിൽ, ദുഷ്ടൻ ജീവപര്യന്തം അതിവേദനയോടിരിക്കുന്നു, നിഷ്ഠൂരന് വെച്ചിരിക്കുന്ന ആണ്ടുകൾ തികയുവോളം തന്നെ. ഘോരനാദം അവൻ്റെ ചെവിയിൽ മുഴങ്ങുന്നു, സുഖമായിരിക്കയിൽ കവർച്ചക്കാരൻ അവൻ്റെ നേരെ വരുന്നു. ഇവിടെ ഇയ്യോബ് ദുഷ്ടനാണെന്നും എന്തോ ഒളിച്ചു വച്ചിരിക്കുന്നു എന്നും വീണ്ടും ധ്വനിയുണ്ട്. ഈ സംസാരത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു പ്രത്യേക വിഷയം, ഈ മനുഷ്യരുടെ കാലത്ത് വാസ്തവത്തിൽ മനുഷ്യന് യാതൊരു കുഴപ്പവുമില്ല. മനുഷ്യൻ ഏതോ അല്പം അബദ്ധങ്ങളൊക്കെ കാണിച്ചെന്നേ ഉള്ളൂ. അവൻ്റെ പാപമെന്നൊക്കെ പറയുന്നത് അറിവില്ലായ്മയുടെ ഒരു പ്രകടനം മാത്രമാണ്. ഒരല്പം ഒന്ന് അമർത്തി തുടച്ചാൽ പോകാവുന്നതിൽ കൂടുതലൊന്നും അല്ല അതെന്ന് പഠിപ്പിക്കുന്ന തെറ്റായ മനഃശാസ്ത്രമായിരുന്നു. ആധുനിക മനുഷ്യൻ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായി വാസ്തവമായുള്ളൊരു നിഗമനം പാപത്തെക്കുറിച്ച് ഈ മനുഷ്യർക്കുണ്ടായിരുന്നു. ആധുനിക മനുഷ്യൻ പഠിപ്പിക്കുന്നത് മനുഷ്യൻ പരിണാമത്താൽ ഉണ്ടായതിനാൽ ഉന്നതനായ ഒരു ജീവിയാകുന്നു എന്നും അവനൊരു സൃഷ്ടാവിനോട് കടപ്പാടൊന്നും ഇല്ല എന്നുമുള്ള ചിന്ത. ഈ മനുഷ്യർക്ക് ഇയ്യോബിൻ്റെ പ്രശ്നത്തിനുള്ള ഒരു ഉത്തരമില്ലായിരുന്നെങ്കിൽ തന്നെ അവർ പറഞ്ഞ അനേകം കാര്യങ്ങളും വാസ്തവത്തിൽ സത്യമായിരുന്നു. എലീഫസ് ഒരു ആശ്വാസകനാകേണ്ടതിന് പകരം ഒരു വാദിക്കുന്നവനാകുകയാണ് ചെയ്തത്. അവൻ എന്തെങ്കിലും പുതുതായി കൂട്ടിച്ചേർക്കുകയായിരുന്നില്ല, പിന്നെയോ പഴയ റെക്കോർഡ് വീണ്ടും പാടിക്കുക മാത്രമായിരുന്നു. അവൻ്റെ ആദ്യത്തെ പ്രസംഗത്തിന് ശേഷം പുതിയ അറിവൊന്നും തരുവാൻ അവനില്ലായിരുന്നു. എലീഫസ് ആദ്യം ഇയ്യോബിൻ്റെ സ്വാർത്ഥതയെ അപലപിച്ചു, തുടർന്നും ദൈവത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് അവൻ പ്രസംഗിച്ചു. അതിനുശേഷം ദുഷ്ടന്റെ അനുഭവങ്ങൾ അവൻ ചിത്രീകരിച്ചു. ഇയ്യോബിനെ എലീഫസ് ഭയപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണോ അതോ തൻ്റെ ഹൃദയത്തിൽ തന്നെ കുടികൊണ്ട ഭയത്തിൻ്റെ പ്രതിധ്വനിയാണോ ഇത്? 17 മുതലുള്ള വാക്യങ്ങളിൽ കാണുന്ന സാങ്കല്പികമായ ദുഷ്ടൻ ആരായിരിക്കും? ഇയ്യോബിനെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും എലീഫസ് ഇത് തൊടുത്തുവിടുന്നത്. ദുരിതപൂർണനായ ഇയ്യോബിനെ വിചാരണയ്ക്കും ആരോപണങ്ങൾക്കും വശംവദനാക്കി അവനെ ഭയപ്പെടുത്തി ദുഃഖിപ്പിക്കുകയാണ് എലീഫസിൻ്റെ ഉദ്ദേശമെന്ന് തോന്നുന്നു. എലീഫസിൻ്റെ ഈ ഭയങ്കരമായ ആരോപണങ്ങൾക്ക് ഇയ്യോബ് നൽകിയ മറുപടിയാണ് അടുത്ത 2 അധ്യായങ്ങളിൽ നാം കാണുന്നത്. എലീഫസിന് ഇയ്യോബ് നൽകുന്ന 2-ാമത്തെ മറുപടി, ഇത് ഒരു വാദപ്രതിവാദം പോലെ തന്നെയാണ്. ആദ്യം നാം ഒരു വശം കേൾക്കുന്നു, തുടർന്ന് മറുവശത്തു നിന്നും കേൾക്കുന്നു. വാസ്തവത്തിൽ ഇത് ഇങ്ങനെ ആയിരിക്കരുതായിരുന്നു. കാരണം ഈ മനുഷ്യൻ വാസ്തവത്തിൽ വളരെയേറെ കഷ്ടം അനുഭവിക്കുകയാണ്. എന്നാൽ ഈ കടന്നു വന്നിരിക്കുന്ന സ്നേഹിതർ ഇയ്യോബിനെ ആശ്വസിപ്പിക്കുവാനായി വന്നവരാണ്. അവർ ആശ്വാസകരാകേണ്ടതിന് പകരം വാദിക്കുന്നവരായി. അവർ ഇയ്യോബിനെ എങ്ങനെയെങ്കിലും തട്ടി താഴെ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നത് പോലെ തോന്നുന്നു, അവൻ്റെ മേൽ ബുദ്ധിപരമായ ഒരു വിജയം നേടുവാനുള്ള ശ്രമം പോലെ. എന്നാൽ അവർ വാസ്തവത്തിൽ ഈ വാദപ്രതിവാദത്തിൽ വിജയിക്കുന്നില്ല, അവർ അകലുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ക്രമേണ അവിടെ നിന്നിരുന്ന ഒരു യൗവനക്കാരൻ പ്രവേശിച്ച് തർക്കമേറ്റെടുക്കുന്നു. ഒടുവിലായി ദൈവം രംഗത്ത് വന്ന് വിഷയം കൈകാര്യം ചെയ്യുന്നു. അതാണ് വാസ്തവത്തിൽ ഇയ്യോബിന് ആവശ്യമായിരുന്നതും അവൻ ആഗ്രഹിച്ചതും. എലീഫസ് പഴയ ആ പാട്ട് തന്നെ പാടുകയാണ്. അവൻ ദർശനക്കാരനാണല്ലോ, അവനൊരു ദർശനം ഉണ്ടായതായി പറയുന്നു, അവനൊരു ആധ്യാത്മവാദിയായിരുന്നു, മറ്റാർക്കുമില്ലാത്ത ഏതോ ആന്തരിക അറിവ് തനിക്കുണ്ട് എന്ന് അവൻ അവകാശപ്പെട്ടു. എന്നാൽ അവൻ്റെ ആദ്യത്തെ പ്രസംഗത്തിന് ശേഷം പുതുതായി എന്തെങ്കിലും അറിവ് കിട്ടിയെന്ന് തോന്നുന്നില്ല. അതേ കാര്യവുമായി പണ്ട് പറഞ്ഞ ആ മുഷിഞ്ഞ വിഷയം അവൻ കൊണ്ടുവരുന്നു. അതെ, ഇയ്യോബ് വിടുമോ? 16 അധ്യായത്തിൻ്റെ ആദ്യത്തെ രണ്ട് വാക്യങ്ങളിൽ നാം കാണുന്നത് അതിന് ഇയ്യോബ് ഉത്തരം പറഞ്ഞു എന്തെന്നാൽ, ഞാൻ ഈ വക പലതും കേട്ടിട്ടുണ്ട്, നിങ്ങളെല്ലാവരും വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാർ. ഇയ്യോബ് പറയുന്നത്, നിങ്ങൾ എന്നോട് പറഞ്ഞതിൽ പുതുതായി ഒന്നും തന്നെ ഞാൻ കാണുന്നില്ല, ഞാൻ നേരത്തെ കേട്ടിട്ടില്ലാത്ത യാതൊന്നും നിങ്ങൾ എന്നോട് ഇതുവരെ പറഞ്ഞില്ല, അതിലൊക്കെ ഉപരി നിങ്ങൾ വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരാകുന്നു. ഈ മനുഷ്യർ ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരായിരുന്നു എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. എന്നാൽ അവർ തർക്കിക്കുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേർന്നു. ഓരോ സ്നേഹിതനും സംസാരിച്ചു കഴിഞ്ഞ് അവർക്ക് ഓരോരുത്തർക്കും ഇയ്യോബ് തിരിച്ചടി നൽകുന്നുണ്ട്. അതത്രേ നമുക്കിവിടെ ലഭിക്കുന്നത്. 3 വാക്യത്തിൽ നാം കാണുന്നത്, വ്യർത്ഥ വാക്കുകൾക്ക് അവസാനമുണ്ടാകുമോ? അല്ല, പ്രതിവാദിപ്പാൻ നിന്നെ ചൊടിപ്പിക്കുന്നത് എന്ത്? ഇയ്യോബ് പറയുന്നത്, നീ സംസാരിച്ചതുപോലെ സംസാരിക്കുവാൻ ലജ്ജിക്കും എന്നാണ് ഞാൻ ചിന്തിച്ചത്. അവ പാഴ്വാക്കുകളാണ്, പൊള്ളയായ വാക്കുകൾ. അവ ആവശ്യത്തിന് ഉപകരിക്കുന്നതല്ല. നിർഭാഗ്യവശാൽ ഒട്ടനേകം പ്രസംഗങ്ങൾ ഈ പറഞ്ഞതുപോലെയാണ്. ചിലതൊക്കെ തിരുവചനാനുസരണം ഉള്ളതല്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ആത്മാവിന് അത് ഉപയോഗിക്കുവാൻ സാധിക്കുകയുമില്ല. ദൈവത്തിൻ്റെ ആത്മാവിനെ ഉപയോഗിക്കുവാൻ കഴിയാത്ത ഒരു പ്രസംഗം പ്രയോജനരഹിതമായിരിക്കും. അതൊരു പാഴ്വേലയാകും, ശൂന്യമായ പ്രവർത്തനം. ദൈവത്തെ ആരാധിക്കുന്നതും ദൈവവചനം വിവരിക്കുന്നതും സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്ന് നാം കേൾക്കുന്ന ഒട്ടനേകം പ്രസംഗങ്ങളും തികച്ചും അർത്ഥശൂന്യമാണ്. ഒരു ദൂത് കേൾക്കുമ്പോൾ, ദൈവവചനം പഠനം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ആത്മീയ വർധന വരുത്തുന്നത് എന്ത് അതിനകത്തുണ്ട് എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എനിക്ക് ആത്മീയ വർധന വരുത്തുന്നതില്ല എങ്കിൽ വെറുതെ സമയം കളഞ്ഞതല്ലാതെ എന്ത് നടന്നു എന്നാണ് പ്രസംഗകനെ കണ്ടതുകൊണ്ടോ കുറച്ചിരിച്ചതുകൊണ്ടോ ദൈവനാമത്തിന് പ്രയോജനം ഉണ്ടാകുകയില്ലല്ലോ. ഇന്ന് കൺവെൻഷനുകളും യോഗങ്ങളുമൊക്കെ വിനോദത്തിന് വേണ്ടിയിട്ടാണ് പലരും ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മെ ഉപയോഗിക്കുവാൻ കഴിയണം. നമ്മുടെ അറിവ് അറിയിക്കുവാനല്ല, പ്രസംഗ പാഠവും കാണിക്കുവാനല്ല. പ്രിയ സുഹൃത്തെ, ഈ കാര്യത്തിൽ നാം വളരെ ശ്രദ്ധിക്കണം. ദൈവസന്നിധിയിൽ അധികം സമയം ഇരിക്കുവാൻ സാധിക്കാത്ത ഒരാൾക്ക് ജനത്തിന് അധികമൊന്നും കൊടുക്കുവാൻ കഴിയുകയില്ല. ഇന്നത്തെ പാട്ടുകളെക്കുറിച്ചും ഇതുതന്നെ പറയാവുന്നതാണ്, വ്യർത്ഥ വാക്കുകൾ. ക്രിസ്തീയ സംഗീതം എന്നാൽ വിനോദത്തിനു വേണ്ടിയിട്ടല്ല, ആശയവിനിമയത്തിന് വേണ്ടിയിട്ടാണ്, ദൈവവചനം അറിയിക്കുവാനാണ്, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനാണ്. ഇന്നൊരർത്ഥവുമില്ലാത്ത അല്ലെങ്കിൽ ദൈവവചനത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ള പഠിപ്പിലോടുകൂടി ഒരു പാട്ട് പാടുമ്പോൾ ആളുകളൊക്കെ അത് ചേർന്ന് പാടുന്നു. അങ്ങനത്തെ ഒരുപാട് പാട്ടുകൾ ഇറങ്ങുന്നുണ്ട്. അതെ, ഇത് എഴുതുന്നവർക്കോ പാടുന്നവർക്കോ അതിൻ്റെ അർത്ഥം അറിയില്ലല്ലോ. സംഗീതമാണല്ലോ പ്രധാനപ്പെട്ടത്. ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാത്തവർ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞാലത്തെ അവസ്ഥ ചിന്തിക്കൂ. ഈ അർത്ഥശൂന്യമായ പാട്ടുകൾ ആരാധനയ്ക്ക് ഉപയോഗിച്ചാലത്തെ സ്ഥിതിയോ? പണ്ടൊക്കെ അർത്ഥവത്തായി പദ്യം എഴുതിയിട്ട് അതിന് സംഗീതം നൽകുകയായിരുന്നു. ഇന്ന് ഇതൊരു തൊഴിലാക്കിയവർ സംഗീതം ആദ്യം ഉണ്ടാക്കിയിട്ട് അതിന് വാക്കുകൾ നൽകുന്നു. അതുകൊണ്ട് എന്താ, സംഗീതം ആസ്വദിക്കാം. ആദ്യത്തെ വരിയും രണ്ടാമത്തേതും തമ്മിൽ യാതൊരു ബന്ധവും അർത്ഥത്തിൽ കാണുകയില്ല. വ്യർത്ഥ വാക്കുകൾ. ഗാന ശുശ്രൂഷയിൽ വളരെ ശ്രദ്ധിച്ചു വേണം നാം പാട്ടുകൾ തിരഞ്ഞെടുക്കേണ്ടത്. ഇനിയും പാടുന്നവരെയും വളരെ നാം ശ്രദ്ധിക്കണം. കഷണ്ടിക്കാരൻ കഷണ്ടി ഇല്ലാതാക്കുവാനുള്ള മരുന്ന് വിറ്റാൽ വാങ്ങുന്നതാരാണ്? ദൈവത്തെ രുചിച്ചറിയാവുന്നവരാണ് അത് പാട്ടിലൂടെയും പ്രസംഗത്തിലൂടെയും മറ്റുള്ളവരോട് പങ്കുവെക്കേണ്ടത്. യേശു എന്നോ ദൈവമെന്നോ കാണുന്ന പാട്ടൊക്കെ ക്രിസ്തീയമാണെന്ന് കരുതരുത്. ഗാന ശുശ്രൂഷയ്ക്കും വചന ശുശ്രൂഷയ്ക്കും വളരെ ശ്രദ്ധിച്ചു മാത്രമേ നാം ആളുകളെ തിരഞ്ഞെടുക്കാവൂ. പാടുവാൻ കഴിവുള്ളവരെയും പ്രസംഗിക്കുവാൻ കഴിവുള്ളവരെയും തിരക്കി നടക്കാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഉപയോഗിക്കുവാൻ കഴിയുന്നവരെ കണ്ടുപിടിക്കുക. മിമിക്രിക്കാണ് ആളെ വേണ്ടതെന്നാൽ അതിന് ഞാൻ പറഞ്ഞ പെരുമാറ്റച്ചട്ടങ്ങളൊന്നും നോക്കേണ്ടതില്ല കേട്ടോ. ഇനിയും പല സ്ഥലങ്ങളിലും യോഗം തുടങ്ങുന്നതിന് മുൻപും യോഗം തീർന്നു കഴിഞ്ഞാൽ ഉടനെയും മൈക്ക് സെറ്റും കൊണ്ട് വരുന്നവർ ചില പാട്ട് വയ്ക്കും. അതും മുകളിൽ പറഞ്ഞ മാനദണ്ഡത്തിൽ വേണം തിരഞ്ഞെടുക്കേണ്ടത്. അതും കൊണ്ട് വരുന്നവർക്ക് ഉപജീവന മാർഗം നോക്കിയാൽ മതി. നിങ്ങൾ അധ്വാനിക്കുന്നത് ഒരാളെയെങ്കിലും കർത്താവിൻ്റെ ആ സ്നേഹത്തിലേക്ക് നടത്തുവാനായിട്ടാണ്. അതിനിടയിൽ കല്ലുകടിക്കരുത്, അന്തരീക്ഷം കളയുന്ന ഒന്നും ഉണ്ടാകരുത്. ഈ കാര്യത്തിൽ ഒരു വിധത്തിലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകരുത്. അനേകം സ്ഥലങ്ങളിൽ വളരെയേറെ പണം ചിലവഴിക്കും, ഒരുപാട് അധ്വാനവും സമയനഷ്ടവും ഉണ്ടാകും. എന്നാൽ ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കാത്തതിനാൽ വരുത്തിവെക്കുന്ന നഷ്ടം എത്ര ഭയങ്കരമാണ്. തെറ്റ് ഒരുപക്ഷെ പ്രസംഗകന്റേതായിരിക്കും, എന്നാൽ അതെപ്പോഴും അവിടെ നിൽക്കുകയില്ല. അത് എല്ലാ രംഗത്തും ബാധിക്കുന്ന ഒന്നാകും. ചിലപ്പോൾ ഏതെങ്കിലും സംഗീതോപകരണം വായിക്കുവാൻ വന്ന ആളിൻ്റെ സമർപ്പണമില്ലായ്മയാകാം. ഒരു സ്ഥലത്ത് ഞങ്ങൾ ടീമായി പോയപ്പോൾ കൂടെ പാടുവാൻ കൊണ്ടുപോയ ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് രക്ഷിക്കപ്പെട്ടവനല്ലായിരുന്നു. അയാൾ കൂട്ടത്തിൽ വന്നു. ആളും അപ്പോൾ ടീമിലെ അംഗമായല്ലോ. അയാൾ പുകവലിക്കുമായിരുന്നു, എനിക്കതറിയില്ലായിരുന്നു. 4 ദിവസത്തെ ഒന്നാം തരം പരിപാടി കഴിഞ്ഞപ്പോൾ കേൾക്കുവാനുള്ളത് ആ ടീമിൽ പുകവലിക്കുന്നവരുമുണ്ട് എന്നതാണ്. ആത്മീക കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചു വിടുവാൻ ചെന്ന ഞങ്ങൾക്കുണ്ടായ പരാജയം ഇന്നും വലിയ വേദനയുണ്ടാക്കുന്നതാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നമ്മുടെ ജീവിതത്തിൽ വ്യർത്ഥ വാക്കുകൾക്ക് അവസാനമുണ്ടാകണം. എങ്കിൽ മാത്രമേ ജീവിതത്തിൽ നമുക്ക് വിജയിക്കുവാനായിട്ട് സാധിക്കൂ. നമ്മെ ദൈവമാക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നാം എത്രമാത്രം വിശ്വസ്തയോടെ എത്രമാത്രം ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കതിനായിട്ട് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ സാധിക്കുമോ?